بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ദീൻ പവിത്രമായ രൂപത്തിൽ നിലനിർത്തുകയും അതിനോട് കൂറു പുലർത്തി തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുകയും വേണം എന്ന് എല്ലാവരോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. സത്യവിശ്വാസികളായവർ, നന്മകൾ പ്രവർത്തിച്ചവർ, അവർക്ക് മുൻകാലങ്ങളിൽ അള്ളാഹു ഭൂമിയിൽ ആധിപത്യം നൽകിയിട്ടുള്ളതുപോലെ അവർക്കും ആധിപത്യം നൽകുന്നതാണ്. വലയുമക്കിനന്നലഹും ദീനഹുമുള്ളതിർത്തവാലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട അവരുടെ ദീനിനെ അവനവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും. ഇസ്ലാം ദീൻ കൃത്യമായി പാലിക്കാനും പ്രചരിപ്പിക്കാനും നടപ്പാക്കാനും എല്ലാമുള്ള സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അവർക്ക് നൽകുന്നതാണ്. വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം അംന, അവരുടെ ഭയത്തിന് ശേഷം അള്ളാഹു നിർഭയത്വം പകരമായി നൽകും. യഅബ്ദൂനനീ ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കണം. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള വലിയ ഒരു വാഗ്ദാനമാണ്. അവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അവന്റെ ഹൃദയത്തിൽ അവൻ സ്വീകരിച്ചിരിക്കുന്ന, അവന്റെ രക്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാം ഏറ്റവും ഉന്നതമായിരിക്കാൻ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ സംരക്ഷണവും സൗകര്യവും അവനുണ്ടാകും. ഇസ്ലാമിന്റെ പേരിൽ ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന് വസിക്കാൻ കഴിയും. അതിനൊന്നാമതായി അവനിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട സുപ്രധാനമായ കാര്യം, യഅബ്ദൂനനീ ലാ യുശ്രികൂന ബി ശൈഅ, ഇബാദത്ത് അതിന്റെ എല്ലാ നിബന്ധനകളും ഒത്തവിധം ഷറത്തുകൾ മുഴുവൻ പാലിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തത്വം അവൻ അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം. ഇത് അള്ളാഹുവിന്റെ ഒരു വാക്കാണ്. അതോടൊപ്പം ലാ യുശ്രികൂ നബി ശൈഅ, നിങ്ങൾ യാതൊന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കണം. ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ലോകത്തുടനീളം നാം പരിശോധിച്ചാൽ വലിയൊരു വിഭാഗം അള്ളാഹുവിന്റെ ഈ അടിസ്ഥാനപരമായ നിർദ്ദേശത്തെ അവഗണിക്കുകയും ഇബാദത്ത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിലൊന്നാം നിരയിൽ നിൽക്കുന്നത് ഇസ്ലാമിന്റെ പേരു പറഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒന്നാമത്തെ കക്ഷി ഷിയായി സമൂഹമാണ് എന്ന് കാണാൻ കഴിയും. അടുത്ത കാലത്തായി നമ്മുടെ കേരളക്കരയിലും ഷിയാക്കൾ സംഘടിച്ചു പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉലൂഹിയത്തടക്കം അലീബിന് അബി താലിബ് റളിയല്ലാഹു അൻഹു വകവെച്ചു കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും അതേപ്രകാരം തന്നെ അവരുടെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവർക്കെല്ലാം തന്നെ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട സിഫത്തുകൾ അലി റളിയല്ലാഹു അൻഹുവിനും കുടുംബത്തിനും വകവെച്ചു കൊടുത്ത് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിൽ അർപ്പിക്കുകയും അള്ളാഹുവെ മാത്രം വിളിക്കുകയും ചെയ്യുന്നതിനു പകരം യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്നിങ്ങനെ വിളിക്കുകയും അത് വലിയ ഫലകങ്ങളായി വീടിന്റെ ചുമരുകളിൽ ചാർത്തുകയും വാഹനങ്ങളിലും ഓഫീസുകളിലുമെല്ലാം അത് മുദ്രയായി സൂക്ഷിച്ചു വെക്കുകയും അങ്ങനെ ശിർക്കിന്റെ വരികളും ശിർക്കിന്റെ പ്രഖ്യാപനവും ശിർക്കിന്റെ ജീവിതവുമായി നയിച്ച് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ തമസ്കരിക്കുന്ന ഏറ്റവും പിഴച്ച അഹ്ലുസുന്നത്തിൽ നിന്ന് ഘടകവിരുദ്ധമായി വ്യതിചലിച്ചു പോയ ഒരു സംഘമാണ് അഹ്ലുസ്സിയാത്ത് എന്ന് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലേ അവർ തകർത്തു. ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം ജൂതന്മാരിൽ നിന്ന് നേരിട്ട് മുസ്ലിം ഉമ്മത്തിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് ഈ ഷിഈ സമൂഹമാണ്. ഷിഈ ആശയങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ഉള്ളിൽ കൃത്യമായി ജൂതായിസം പേറുകയും ശരിയായ യഹൂദിയായി ജീവിക്കുകയും പിന്നീട് മുസ്ലിമായി അഭിനയിക്കുകയും ചെയ്ത അബ്ദുല്ലാഹിബിന് സബാൻ, അയാൾ ജൂതനാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഞാൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ജൂതന്മാരുടെ ആശയം ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങൾ ഇസ്ലാമിന്റേതാണ് എന്ന രീതിയിൽ സ്വഹാബികൾ അധിവസിക്കാത്ത നാടുകളിൽ മുസ്ലിങ്ങളിൽ സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നുമൊക്കെ അകന്നുപോയ പ്രാന്തപ്രദേശങ്ങളിലും കുന്നിൻ ചെരുവുകളിലും മുസ്ലിങ്ങളുമായും സ്വഹാബികളുമായും കൂടുതൽ ബന്ധപ്പെടാൻ കഴിയാത്ത ചേരികളിലും പ്രദേശങ്ങളിലും കടന്നു ചെന്ന് പ്രബോധനം നടത്തി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇടയാളന്മാരിലൂടെ അള്ളാഹുവിലേക്ക് ചെല്ലലാണ്, നാം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹാണ്. കേവലം ഒരു വ്യക്തിക്ക് മഹത്വം നൽകുക എന്നതിനപ്പുറം ഇസ്ലാമിന്റെ തൗഹീദി ആശയം അതിനെ തകർക്കുകയും തമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ള ഇസ്ലാമിന്റെ എക്കാലത്തെയും അതിനോട് അങ്ങേയറ്റത്തെ പകയും വിദ്വേഷവും അസൂയയും വെച്ചു പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന യഹൂദിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അബ്ദുല്ലാഹി ബിൻ സബ ഇസ്ലാമിന്റെ ആശയങ്ങളെയും തൗഹീദിനെയും വികൃതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പ്രചാരവേല നടത്തിയത്. പ്രത്യക്ഷത്തിൽ അലി റളിയല്ലാഹു സ്നേഹിക്കണമെന്ന് മാത്രമാണ് ആദ്യമായി പറഞ്ഞത്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം, മുഹമ്മദിന്റെ കുടുംബത്തെ സ്നേഹിക്കണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ ഭർത്താവ് എന്ന നിലയിൽ അലിയെ സ്നേഹിക്കണമെന്നാണ് ബാഹ്യമായി നാടുനീളെ അയാൾ പ്രചരിപ്പിച്ചു നടന്നത്. എങ്കിലും അതിന്റെ മറവിൽ അലി റളിയല്ലാഹു അൻഹു പോലും വളരെ വ്യക്തമായി മുറുകെ പിടിക്കുന്ന തൗഹീദിന്റെ ആദർശത്തെ തകർക്കുക എന്ന അജണ്ടയാണ്. അയാളുടെ പ്രവർത്തനം ക്രമേണ ക്രമേണ സ്വഹാബികളുള്ള ഇടത്തേക്കും കടന്നു വരികയും ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെടുകയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കോടതിയിൽ തന്നെ ഹാജരാക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പരിണതി എന്താണ്, ഏതു വിധത്തിലാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അലി ബിൻ അബി ത്വാലിബ് ഈ ഇബിന് സബയിനെതിരെ ശക്തമായ നടപടിയെടുത്തിരുന്നു. അലിയിന്റെ പേര് പറഞ്ഞാണ് കടന്നു വന്നതെങ്കിലും അതേ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തന്നെ ഇബിന് സബയിന്റെ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന് കാണാൻ കഴിയും. അപ്പൊ സ്വഹാബികളുടെ കാലത്ത് തന്നെ ആദിമ നാളുകളിൽ തന്നെ ഈ വലിയൊരു ഫിത്ന അഹ്ലു സുന്നത്തിനെയും സലഫിയത്തിനെയും തകർക്കാൻ വേണ്ടി കടന്നു വന്നിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നു വരെ ഷിയാക്കൾ ഒരു ഭാഗത്ത് അഹ്ലു സുന്നത്തിന്റെ ആദർശത്തെ അവഗണിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും മഹാന്മാരുടെ മക്ബറുകൾ കെട്ടിപ്പൊക്കി അവിടെ പൂജകൾ നടത്തി യഹൂദികളുടെ മക്ബറുകൾ ഇന്നും ഏറ്റവും ഉയരങ്ങളിലാണ് കെട്ടിപ്പടുക്കാറുള്ളത്. യഹൂദികളുടെ അവരുടെ വിശിഷ്ടരായ ആളുകൾ അവരുടെ സൈന്റുമാർ അതേപോലെ തന്നെ ക്രൈസ്തവരും അവർ വിശുദ്ധന്മാരായി പരിചയപ്പെടുത്തുന്ന ആളുകൾ അവരുടെ കബറിടങ്ങൾ കെട്ടിപ്പടുക്കുകയും ആ കബറിടങ്ങളിലേക്ക് ആഗ്രഹ സബലീകരണത്തിനായി യാത്ര പുറപ്പെടുകയും അവിടെ ഉത്സവങ്ങളും നേർച്ചകളും എല്ലാം നടക്കുകയും ചെയ്യുന്നത് യഹൂദി നസാറ സമൂഹത്തിൽ ലോകത്തുടനീളം വ്യാപകമാണ്. ആ യഹൂദികളെയും നസാറാക്കളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുമെന്ന റസൂലിന്റെ താക്കീത് അപ്പടി ആദ്യമായി ഷിയാക്കളിലൂടെയാണ് നാം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലുമുള്ള ശക്തമായ താക്കീത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു
ഇത്തഹദു ഖുബൂറ അംബിയാഹി മസാജിദ, നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണവർ. അതുകൊണ്ട് അവരെ അള്ളാഹു ശപിക്കട്ടെ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത താക്കീദിനെ അവഗണിച്ചുകൊണ്ടാണ് ഇബ്നു സബയിന്റെ അനുയായികൾ, ഇസ്നാശരികളായ ഷിയാക്കൾ, ഇമാമികളായ ഷിയാക്കൾ, ഇമാമിയത്ത് എന്നും ഇസ്നാശരിയത്ത് എന്നുമെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നവർ അടക്കം പിന്നീട് അനേകം ഉപവിഭാഗങ്ങൾ അവർക്കിടയിലുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുമായി അനേക കക്ഷികളായി അവർ തന്നെയുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അവരെല്ലാം മക്ബറകൾ കെട്ടിപ്പടുക്കുകയും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനയും ഇസ്തിഗാസയും, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട നേർച്ചയും, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ബലിയും, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തിന്റെ വ്യത്യസ്തമായ ഇനങ്ങളും, അത് ഔലിയാക്കൾക്കും അതേപോലെ അവർ മഹാന്മാർ എന്ന് പറയുന്നവർക്കും മഹദികൾക്കും ബീവിമാർക്കും സയ്യിദന്മാർക്കുമെല്ലാം നൽകി ഇസ്ലാമിന്റെ പേരിൽ ഷിർക്കിനെ കടത്തിക്കൊണ്ടുവരികയും ഖബർ പൂജയും ദർഗ പൂജയുമെല്ലാം ഈ ലോകത്ത് വ്യാപകമാക്കുകയും ചെയ്ത ആ സമൂഹം നമ്മുടെ നാട്ടിൽ അഹ്ലു സുന്നത്തിന്റെയും സുന്നിയത്തിന്റെയും എല്ലാം പേര് പറഞ്ഞുകൊണ്ട് അതേ മക്ബറ സംസ്കാരം ഇവിടെ കടന്നുവന്നു. അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള സഹായമാണ് ഈ ഉമ്മത്തിന് വേണ്ടത് എങ്കിൽ, അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള ഇസ്സത്താണ് നമുക്ക് ആവശ്യമെങ്കിൽ, അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള നിർഭയത്വമാണ് നമുക്ക് ലഭിക്കേണ്ടത് എങ്കിൽ, അള്ളാഹു നമ്മുടെ ദീനിന് എല്ലാ സൗകര്യവും സംരക്ഷണവും തരുന്ന സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എങ്കിൽ, ആദ്യമായി ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെടുകയും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളെ മക്ബറകളുടെയും ദർഗകളുടെയും ഓരങ്ങളിൽ നിന്ന് പിടിച്ചുമാറ്റിക്കൊണ്ടുവരികയും ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ കാലഘട്ടങ്ങളിൽ യഹൂദികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായി സമൂഹം വിശ്വാസപരമായി മാത്രമല്ല, നേരെ മറിച്ച് ലോകത്തുടനീളം അഹ്ലു സുന്നത്തിന്റെയും അഹ്ലു തൗഹീദിന്റെയും ആളുകളെ നിഷ്ഠൂരമായി കൊന്നുകളയാൻ മടിയില്ലാത്തവരായി മാറുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ സിറിയയിൽ നമ്മൾ കാണുന്നത് പോലെ ബഷാർ ഇബ്നു അസദ് എന്ന് പറയുന്ന കാട്ടാളൻ ഷിയായി സമൂഹത്തിനു വേണ്ടി ഷിർക്കൻ വിശ്വാസം പ്രചരിപ്പിക്കുകയും അത് ഹൃദയത്തിൽ പേറുകയും ഷിർക്കിനു വേണ്ടി തന്റെ അധികാരവും സമ്പത്തും സേനയും എല്ലാം വിന്യസിക്കുകയും വിനിയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെമ്മാടി അഹ്ലു സുന്നത്തിന്റെ വക്താക്കളായ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വ്യക്തികളെ, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം നിഷ്ഠൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ജുമുഅ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം തെമ്മാടികളുടെ ചരിത്രം നൂറ്റാണ്ടുകളിലെല്ലാം കടന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കടുത്ത ശാപകോപങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനെതിരെ ശരിയായ രൂപത്തിൽ ഏത് പരിഹാരവും ഏത് നിലപാടുമാണോ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകേണ്ടത്, ആ ഒരു പരിഹാരത്തെക്കുറിച്ചും അവനവന്റെ മാർഗങ്ങൾക്ക് വല്ല വ്യതിയാനവും സംഭവിച്ചിട്ടുണ്ടോ, നമ്മുടെ മനഹജിന് ന്യൂനതകളുണ്ടോ, നമ്മുടെ വിശ്വാസത്തിനും നിലപാടുകൾക്കും വല്ല അബദ്ധവും വന്നുപോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നേരമില്ലാതെ ഭൌതികമായ താൽപര്യങ്ങളും തങ്ങളുടെ കക്ഷികളുടെയും പ്രസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങളും അത് നിലനിർത്തിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ശത്രുക്കൾ ഇസ്ലാമിന്റെ ഭൌതികമായും അതേപോലെ തന്നെ ആദർശപരമായും എങ്ങനെയാണ് തകർത്ത് കളയാൻ ശ്രമിക്കുന്നത് എന്ന് വസ്തുതാപരമായി ചിന്തിക്കാനും അതിന്റെ ശരിയായ പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കാത്ത ദുർബലരായ നേതൃത്വങ്ങളുടെ കരങ്ങളിലാണ് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം സമുദായം എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഹദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ദാത്ത യൗമിൻ മിനൽ ആലിയ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് വന്നു. ഹത്താ ഇദാ മർറ ബി മസ്ജിദി ബനീ മുആവിയ, അവിടെ ബനു മുആവിയക്കാരായ ആളുകളുടെ പള്ളിയിൽ അദ്ദേഹം എത്തിയപ്പോൾ ദഖല ഫറക ഫീ റകഅതൈൻ, ആ പള്ളിയിലേക്ക് കടന്ന് അദ്ദേഹം രണ്ട് റക്അത്ത് നമസ്കരിച്ചു. വസല്ലൈനാ മാഹു, ഞങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ പള്ളിയിൽ കയറി ഞങ്ങളും രണ്ട് റക്അത്ത് നമസ്കരിച്ചു. വദാ റബ്ബഹു തവീല, ആ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ആ നമസ്കാരത്തിലായി അദ്ദേഹം റബ്ബിനോട് ദീർഘനേരം ദുആ ചെയ്തു. ഥുമ്മൻ സറഫ ഇലൈനാ, ആ ദുആക്ക് ശേഷം അദ്ദേഹം ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, സഅൽതു റബ്ബി സലാസൻ, മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. ഫഅഅത്താനി ഹിന്തൈൻ വമനാനി വാഹിദ, രണ്ട് കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകി, ഒന്ന് അള്ളാഹു എനിക്ക് തടഞ്ഞു. സഅൽതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചത് അല്ലാ യുഹ്ലിക ഉമ്മതി ബിസ്സന ഫഅഅത്താനിഹ, എന്റെ ഉമ്മത്തിന് ക്ഷാമമില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ചോദിച്ചു. അങ്ങനെ അവർ തൊലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, ഫഅത്വാനിഹാം, എനിക്കത് നൽകി. വസഅൽതുഹു അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിൽ ഫറഖ്, അതേപോലെ വെള്ളപ്പൊക്കം കൊണ്ട് എന്റെ ഉമ്മത്ത് തൊലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവോട് ചോദിച്ചു. ഫഅത്വാനിഹാം, അതും അള്ളാഹു എനിക്ക് നൽകി. അതായത് പ്രളയം കൊണ്ട് ഈ ബനു മുആവിയക്കാർ നശിച്ചു പോവുകയില്ല, അതേപോലെ തന്നെ വരൾച്ചയിൽ ക്ഷാമം കൊണ്ട് കൃഷിയില്ലാതെ ഈ ബനു മുആവിയക്കാർ ഖിയാമത്ത് നാൾ വരെ വിഷമിക്കുകയില്ല. കാരണം അവർക്ക് വേണ്ടി ആ രണ്ട് ദുആയും, വെള്ളപ്പൊക്കമില്ലാതിരിക്കാനും വരൾച്ചയില്ലാതിരിക്കാനും, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. വസഅൽതുഹു, മൂന്നാമതായി ഒരു കാര്യം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. റസൂലിന്റെ പ്രാർത്ഥന സാധാരണഗതിയിൽ അള്ളാഹു കേൾക്കാതിരിക്കില്ല, എന്നാൽ ചില പ്രാർത്ഥനകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും അള്ളാഹുവിന്റെ ബലീഗത്തായ ഹിക്മത്ത് കാരണമായി, അള്ളാഹുവിന്റെ സവിശേഷമായ യുക്തി കാരണമായി ചിലപ്പോൾ തള്ളിയിട്ടുണ്ട്. അതിലൊന്നിതാ, വസഅൽതുഹു, ഞാൻ അള്ളാഹുവോട് ചോദിച്ചു, അല്ലാ യജഅല ബഅസഹും ബൈനഹും, അവർക്കിടയിൽ കക്ഷിത്വമില്ലാതിരിക്കാൻ, എന്റെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് കക്ഷികളായി ചേരിതിരിഞ്ഞ് പരസ്പരം പോരാടാതിരിക്കണമെന്ന് ഞാൻ ദുആ ചെയ്തു. ഫമനഅനീഹാ, അത് അള്ളാഹു എനിക്ക് തടഞ്ഞു. സ്വഹീഹ് മുസ്ലിം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പല ചേരികളായി തിരിഞ്ഞ്, കക്ഷികളായി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുന്ന, അതിൽ നിന്ന് മോചനം വേണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരുന്നത്? പണ്ഡിതന്മാർ ഹദീസിന്റെ ശരഹിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ ഇവിടെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും യഥാർത്ഥ ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനങ്ങളും ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനിടയിൽ അള്ളാഹു നൽകിയ തെളിഞ്ഞു കാണുന്ന ബൈറാ ആയിട്ടുള്ള തെളിവുണ്ടല്ലോ, വ്യക്തമായ കൃത്യമായ പ്രമാണങ്ങളുണ്ടല്ലോ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദീനുണ്ടല്ലോ, ആ ദീനിനെ മനസ്സിലാക്കിയതിനു ശേഷവും താൽപര്യങ്ങൾക്കു വേണ്ടി ആരാണ് തള്ളിക്കളയുന്നത്, അല്ലെങ്കിൽ ആ ദീനിനെ തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ ആരാണ് ശ്രമിക്കാതിരിക്കുന്നത്, ആരാണ് ദീനിനേക്കാളും പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, നിക്ഷിപ്തമായ താൽപര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, അത് പരീക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ ജീവിതം. നമ്മുടെ ജീവിതവും മരണവും പരീക്ഷണമാണ്. പരീക്ഷണ വിഷയം എന്താണ്? ശരിയായ ആദർശം സ്വീകരിക്കുന്നത്, തെളിവുകളിലൂടെ പഠിച്ചു മനസ്സിലാക്കി അത് അവലംബിക്കുന്നത്, അതേപോലെ തെളിവുകളെ തമസ്കരിക്കുന്നത്, ഇത് രണ്ടുമാരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ ഈമാനുള്ളവരെയും അല്ലാത്തവരെയും കൃത്യമായി വേർതിരിക്കുകയാണ്, തൊയ്യിബിനെയും ഖബീസിനെയും വേർതിരിക്കുകയാണ്, അതേപോലെ തന്നെ സാദിഖുകളെയും കാദിബുകളെയും അള്ളാഹു വേർതിരിക്കുകയാണ്. അങ്ങനെ ഒരു പരീക്ഷണം ലക്ഷ്യമാക്കിയതുകൊണ്ട് മാത്രമാണ് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ഉമ്മത്തിൽ ഉണ്ടാകുന്നത് എന്ന് അർത്ഥം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഫിത്നകളെ സൂക്ഷിക്കണം, ഫിത്നകളുടെ കാലഘട്ടത്തെ സൂക്ഷിക്കണം. ഫിത്നകളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകളെപ്പോലും പരസ്പരം കുഫർ ആരോപിക്കുകയും തീവ്രവാദം ആരോപിക്കുകയും ശിർക്ക് ആരോപിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങുന്ന സമൂഹമായി നമ്മുടെ സമൂഹവും നമ്മുടെ സമൂഹത്തെ നയിക്കുന്ന ആളുകളും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഇത്തരം താക്കീതുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഫിതൻ, നിങ്ങൾ ഫിത്നകളെ സൂക്ഷിക്കണം. ഫൈനൽ ലിസാന ഫീഹാ മിസ്ലു വഖൈ സൈഫ്, നാവി എന്ന് പറഞ്ഞാൽ പലപ്പോഴും വാള് പതിക്കുന്നത് പോലെയാണ് പതിക്കുക. നിങ്ങൾ നിസ്സാരമായ ഭൗതിക താൽപര്യങ്ങൾക്കു വേണ്ടി ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരന്മാർക്കെതിരെ ഭൗതികമായ ഏതെങ്കിലും വിഷയങ്ങളുടെ പേരിൽ പിരിഞ്ഞു നിൽക്കുകയോ ചേരിതിരിയുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോഴേക്കും ശത്രുക്കളുടെ കൂടെ കൂടിയും ഇസ്ലാമിന്റെ എതിരാളികളുടെ കൂടെ കൂടിയും സയനിസ്റ്റുകളുടെയും യഹൂദികളുടെയും അവരെ സംരക്ഷിക്കുന്ന നരാധമന്മാരായ അധമ പ്രവർത്തനം ചെയ്യുന്ന ഫാഷിസ്റ്റുകളുടെയും കൂടെ ചേർന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരെയും അവരുടെ ദായിമാരെയും അവരുടെ പണ്ഡിതന്മാരെയും അവരുടെ നേതാക്കളെയും അവരിലെ വ്യക്തികളെയും എല്ലാം മോശമായി അന്യായമായി അവരെക്കുറിച്ച് പ്രചാരവേലകൾ നടത്തുകയും കാഫിറുകൾക്ക് അനുകൂലമായ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിലെ മുവഹ്ഹിദുകളായ ആളുകളെക്കുറിച്ച് പോലും ശിർക്കും കുഫറും തീവ്രവാദവും ആരോപിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത അടിസ്ഥാനപരമായി ഒരു രേഖയുമില്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് നിങ്ങളുടെ താൽക്കാലികമായ ഒരാശ്വാസത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞു എന്ന നിലയിലുള്ള വെറും വാക്കുകളല്ലാതെ പ്രാമാണികമായ ഒരു പരാമർശവുമെല്ലാം പലരിൽ നിന്നും ഉണ്ടാകാറുള്ളത് ഖേദകരമായ വസ്തുതയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മുസ്ലിമിന് കുഫറിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കൊരിക്കലും ഒരു കല്ലിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് മഖ്ബറകളിൽ മറമാടപ്പെട്ട ഏതെങ്കിലും ഒരു മയ്യത്തിന്റെ മുന്നിൽ നേർച്ച നേരാൻ, അതുപോലെ ബലിയർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം കരകളഞ്ഞ തൗഹീദാണ് നാം ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന് സമന്മാരുണ്ട്, അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഇബാദത്തുകളും ഉത്സവങ്ങളും അതേപോലെ സത്യപൂജയുടെ ആഘോഷങ്ങളും നമ്മുടെ രാജ്യത്ത് ധാരാളമായി നടക്കും അല്ലേ? ഏതുപോലെ അള്ളാഹു അലൈഹിസ്സലാത്തു വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ സിഫത്തുകൾ അത് ഈസാ അലൈഹിസ്സലാമിന് വകവെച്ചു കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ യോഗ്യതകൾ അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അദ്ദേഹം ഇലാഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇലാഹിന്റെ മകനാണ് എന്ന് വാദിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ ഈസാ നബിക്ക് നൽകുന്ന സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് അവർ അതിന്റെ പേരിൽ ഉത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ പ്രചരിക്കുന്ന കഥകളും സങ്കല്പങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് സഹകരിക്കാനും അതിൽ പങ്കെടുക്കാനും അതിൽ ആശംസ നേരാനും ഈമാനുള്ള ഹൃദയത്തിൽ തൗഹീദിനോട് സ്നേഹമുള്ള നമ്മുടെ തൗഹീദ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദിനോട് മഹബത്ത് ഉണ്ടാകണം. തൗഹീദിനോടുള്ള മഹബത്ത് എന്നത് ശിർക്കിനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമേ നടക്കൂ. മുവഹ്ഹിദുകളോടുള്ള സ്നേഹം മുശ്രിക്കുകളോട് സ്വാഭാവികമായും ഉണ്ടാകുന്ന അകലം കൊണ്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുമെങ്കിലും അത് ചിന്തിക്കാതെ ഇവിടെ മരവിക്കപ്പെട്ട മനസ്സുമായി നടക്കുന്ന ആളുകൾ വിഷയങ്ങൾ പഠിക്കുന്നില്ല. അവരുടെ വിശ്വാസമല്ലേ എന്ന് കരുതി, അവരെന്റെ അയൽവാസിയാണല്ലോ സുഹൃത്താണല്ലോ എന്ന് കരുതി അള്ളാഹു അങ്ങേയറ്റം വെറുക്കുന്ന ആകാശഭൂമികൾ പൊട്ടിപ്പിളരാൻ മാത്രം ഗൌരവമേറിയത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന ഒരു വാദം, ആ വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഉത്സവം, അതിന്റെ ഭാഗമായി നടക്കുന്ന ആഘോഷം, ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈമാനുള്ള മുവഹ്ഹിദായ ഒരാൾ എന്തുത്തരമാണ് പറയേണ്ടത്? ഒരിക്കലും പറ്റില്ല. സൃഷ്ടിപൂജയുടെ ഉത്സവങ്ങളിൽ ഒരു മുഅ്മിനു പങ്കെടുക്കാൻ കഴിയില്ല. അത് രഹസ്യമായി നമ്മൾ പറയും, പരസ്യമായും പറയും. അത് നമ്മുടെ നിലപാടാണ്, അത് നമ്മുടെ വ്യക്തിത്വമാണ്. അത് വ്യക്തമായി പറയുമ്പോൾ ആ പറയുന്നവർ മതദ്രോഹികളാണ്, അവർ ദേശദ്രോഹികളാണ് എന്ന് നാവുകൊണ്ട് പറയുന്നവരിൽ അഴിമുള്ളവരും അതേപോലെ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ളവരും നാട്ടിൽ പ്രബോധനം നടത്തുന്നവരുമായ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിന്റെ വ്യക്തിത്വത്തെ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ മതദ്രോഹികൾ എന്ന് വിളിക്കാൻ ശത്രുവിന്റെ കൂടെ, അവരെ ദേശദ്രോഹികൾ എന്ന് വിളിക്കാൻ ശത്രുവിന്റെ കൂടെ നടക്കുമ്പോൾ ഈ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാചകം നാളെ ഏതെല്ലാം തരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാക്കുമെന്നറിയാമോ? ുന്നതുപോലെയാണ് തീർച്ചയായും നാവ് അവരിൽ പതിക്കുക എന്ന് അർത്ഥം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഹദീസ്, അന്നഹു സമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നതായി കേട്ടു, ഇന്ന റജുല ലാ യതകല്ലമു ബിൽ കലിമ, ഒരു മനുഷ്യൻ ഒരു വാക്കു പറയും, ലാ യുൽഖലഹാ ബാലൻ, അവനാ വാക്കു പറയുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ് എന്നൊരിക്കലും ചിന്തിക്കാറില്ല, എത്രമാത്രം ഗൗരവമെന്ന് അവൻ ആലോചിക്കുന്നില്ല. യഹ്ദി ബിഹാ ഫിന്നാർ, ആ വാക്കുമായി അവൻ നരകത്തിലേക്ക് വീഴുക തന്നെ ചെയ്യും. അബേദമാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അകന്നതുപോലെ, അത്രയും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പ്രയാസകരമായ രൂപത്തിൽ ശ്രദ്ധയില്ലാതെ അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വാക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിരിക്കുന്നു. നന്നായി നമ്മൾ സൂക്ഷിക്കണം. വൈദാ ജാഹും അംറു മിനൽ അംനി അബിൽ ഖൗഫി, നിർഭയത്വത്തിന്റെയോ ഭയത്തിന്റെയോ ഒരു വർത്തമാനം ഒരു കാര്യം അവരിൽ വന്നെത്തുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ, അതാവൂ ബിഹി, അത് അവരിൽ പ്രചാരവേലകൾ സൃഷ്ടിക്കുമ്പോൾ, വലൗ റദ്ദൂഹു ഇലൽ റസൂലി വഇലൽ അംരി മിൻഹും, അത്തരം ഘട്ടങ്ങളിൽ അവർ റസൂലിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ, കൈകാര്യകർത്താക്കളായ പണ്ഡിതന്മാരിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ, ലാലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, കാര്യം അവരിലെ അറിവ് കൃത്യമായി പിടിച്ചെടുക്കാൻ സാധിക്കുന്ന മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. സ്വീകരിക്കുന്ന പക്വമതികൾക്ക് യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയുമായിരുന്നു, ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നാം വിലയിരുത്തേണ്ട ഒരു കാര്യം, നമ്മുടെ തന്നെ ന്യൂനതകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. എന്നാൽ ഈ സമയത്ത് അള്ളാഹു ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ കൽപ്പിച്ചു? ഒന്ന്, ഇസ്തിഖാമത്ത്, ദീനിനെ ശരിയായ രൂപത്തിൽ നിലനിർത്തുക. രണ്ട്, സബർ, കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുമ്പോൾ പ്രയാസങ്ങളും എതിർപ്പുകളും പീഡനങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, സബർ പാലിക്കുക. മൂന്നാമതായി ഇസ്തിഗ്ഫാർ, അള്ളാഹുവോട് രാവും പകലും നിരന്തരമായി അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി, അള്ളാഹുവോട് പാപമോചനം തേടുക, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമതായി നാം പരസ്പരം അന്യായമായി ആരോപണങ്ങളും മോശമായ വാക്കുകളും ദുഷ്പ്രചാര വേലകളും കാഫറുകൾക്ക് അനുകൂലമായ ചിന്താഗതികളും നമ്മിൽ നിന്ന് ഇല്ലാതിരിക്കുക എന്നത് നന്നായി ശ്രദ്ധിക്കണം. ആയുധം ഇസ്ലാം ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതലായും തീവ്രമായും റിസ്ക് കൊണ്ടും മുസ്ലിഹ കൊണ്ടും, അതായത് സൗമ്യമായ മാർഗങ്ങൾ കൊണ്ടും സദുപദേശങ്ങൾ കൊണ്ടും ഉന്നതമായ നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഇസ്ലാം ലോകത്തുടനീളം വ്യാപകമായത് വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല, വാളിനെ പേടിച്ച് ഇസ്ലാമിലേക്ക് വന്നവരുടെ ചരിത്രമല്ല ചരിത്രത്തിന്റെ താളുകളിലുള്ളത്. നേരെ മറിച്ച് വ്യക്തമായ നസീഹത്ത് കൊണ്ട്, കൃത്യമായ ഉപദേശങ്ങൾ കൊണ്ട്, ഹൃദയത്തിൽ പതിക്കുന്ന തെളിവുകൾ മനസ്സിലാക്കി ആ രൂപത്തിൽ നസ്ഹ, നസീഹത്ത്, ശരിയായ ഗുണകാംക്ഷ, അതേപോലെ റിസ്ക്, സൗമ്യത, ആ ഒരു നിലവാരത്തിൽ ഇസ്ലാമിന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരിക്കലും പതരാതെ പിന്നോട്ടു പോകാതെ തന്റെ ഇടത്തോടുകൂടി അതിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അദ്ദേഹം നേരിട്ട് തറബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത സ്വഹാബത്തിൽ നിന്ന് മാർഗം സ്വീകരിക്കുകയും അവരുടെ അതേ മൻഹജിലൂടെ തന്നെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എത്ര വലിയ ഫിത്നകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത്, എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഹബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു പോലെ, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു പോലെ, ഒരൊറ്റ വിഷയം, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്ന കാര്യമാണ്, അത് പത്ത് വർഷത്തേക്ക് ഇനി യുദ്ധമുണ്ടാവില്ലെന്ന് മുശ്രിക്കുകളുമായി ഉടമ്പടി എഴുതി. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം മുശ്രിക്കുകളുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് മുഹമ്മദ് നബിയുടെ അരികിൽ വന്നാൽ യാതൊരു ബാധയുമില്ലാതെ അവരെ തിരിച്ചുകൊടുത്തുകൊള്ളാം എന്ന് ഉടമ്പടി എഴുതി അടിയിലൊപ്പുവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ അതാം ശത്രുപക്ഷത്തു നിന്ന് അബൂജന്ദലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്ത് നിന്ന് അബൂജന്ദൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നു. അപ്പോൾ അബൂജന്ദലിനെ തടവിലാക്കിയവർ പറഞ്ഞു, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം, നമ്മുടെ കരാർ എങ്ങനെയാണ്? അങ്ങനെ അതാം അബൂജന്ദലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുക്കുന്നു. അബൂജന്ദൽ റസൂലുള്ളയോട് ചോദിക്കുന്നുണ്ട്, ആ ഉറദ്ദൂഫ്തൻ, ഫിത്നയിൽ അകപ്പെടാൻ വേണ്ടിയാണോ റസൂലെ എന്നെ മടക്കി അയക്കുന്നത്? എനിക്ക് ഇനി വീണ്ടും ഞാൻ ഫിത്നകൾ നേരിടേണ്ടി വരുമല്ലോ. എന്നാൽ ഈ കരാർ പാലിച്ചാൽ, കൃത്യമായ രീതികൾ അവലംബിച്ചാൽ അതിന് നല്ല ഒരു പര്യവസാനമുണ്ടാകും എന്ന് നന്നായി അറിയുന്ന, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള, ശരിയായ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കരാർ പാലിക്കണമെന്ന തീരുമാനത്തിൽ അവർക്ക് യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. കാരണമെന്താ? അതിന്റെ ആക്കബത്ത് ഹൈറായിരിക്കുമെന്നറിയാം. അബൂജന്ദൽ പിന്നീട് തന്റെ ശത്രുപക്ഷത്തുള്ളവരെ മുഴുവൻ തുരത്തി ഓടിക്കാൻ മാത്രം അള്ളാഹുവിന്റെ അരികിൽ നിന്ന് തൗഫീഖ് കിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. മുശ്രിക്കുകൾക്ക് ആ രാജ്യത്ത് അഡ്രസ് ഇല്ലാതാകുന്ന കാഴ്ചയാണ് പിൽക്കാലത്ത് കാണുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിൽ പ്രത്യക്ഷമായി ഭൌതികമായി നോക്കിയാൽ ദുർബലരും നിസ്സാരരുമായ ആളുകൾ തങ്ങളെക്കാൾ പതിന്മടങ്ങ് വരുന്ന എല്ലാ പടക്കോപ്പുകളും ആയുധങ്ങളും സ്വന്തമായി ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ അവരെ തകർക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുന്നിൽ അള്ളാഹു തന്നത്. അതേ ഈമാനും, അതേ തൗഹീദും, അതേ നിലപാടുകളും, അതേ ഹൃദയവിശാലതയും, അതേ സബറും ഇസ്തിഖാമത്തും സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള നേട്ടം കൊണ്ട് മാത്രമാണ് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുക. അല്ലാതെ ഉപജാപ പ്രവർത്തനങ്ങൾ കൊണ്ടും ഭൌതിക നേട്ടങ്ങൾ ലാക്കാക്കിക്കൊണ്ടുള്ള പരസ്പരം പഴിചാരലുകൾ കൊണ്ടുമല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈമാനിൽ അടിയുറച്ച് സലഫിന്റെ മനഹജ് സ്വീകരിച്ച് മുന്നേറാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഉസൈക്കും സാനിയം വഇയായ ബിതഖ്വല്ലാ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഅയിദ ലിമൻ ജുന്നിബൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അകറ്റപ്പെടുന്നവൻ ആരാണ്? അവനാണ് ഭാഗ്യവാൻ. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ആവർത്തിച്ചു. വലിമൻ ബുതുലിയ ഫസബർ, പരീക്ഷിക്കപ്പെടുമ്പോൾ സഹനം പാലിക്കുന്നവൻ ആരാണോ,
ഫിത്തനകളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അപ്പോൾ സഹനം പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ചര്യയിൽ തന്നെ ആ ഒരു നിലപാടിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുന്നത് ആർക്കാണോ അവരാണ് ഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മോട് പറയുന്ന കൂട്ടത്തിൽ കൃത്യമായി പറഞ്ഞു, വമൻ യൂത്തൽ ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ഹിക്മത്ത് ആർക്കാണോ നൽകപ്പെടുന്നത്, ഒരു നേരം ഏത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് തെളിവുകളിലൂടെ മനസ്സിലാക്കിയെടുക്കുന്ന ആ നിലപാടിനാണ് ഹിക്മത്ത് എന്ന് പറയുക. ഒരു നേരത്ത് നാം എന്തൊരു നിലപാടിലെത്തണം, പലർക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും സ്വീകരിക്കേണ്ട യഥാർത്ഥ നിലപാട്, അത് സ്വീകരിക്കാനുള്ള അറിവാണ് ഹിക്മത്ത്. അതാർക്ക് കിട്ടിയോ, ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവന് ധാരാളം ഖൈറ് കിട്ടി. അല്ലാതെ കുറെ സമ്പാദ്യം കിട്ടി, മുശ്രിക്കുകളുടെ കയ്യിലുള്ള ഒരുപാട് നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും അധികാരങ്ങളും കിട്ടി, അത് അതൊന്നുമില്ലാത്തതാണ് നമ്മുടെ പോരായ്മ എന്ന് ആരും കരുതണ്ട. ഖാറൂനിന് വലിയ സമ്പാദ്യമുണ്ടായപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ മൂസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളിൽ തന്നെ ചില ആളുകൾ, ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാമല്ലോ എന്ന് ചിന്തിച്ചിരുന്നു അല്ലെ. പക്ഷെ അവർക്കുള്ള മറുപടി എന്താ, വഖാലല്ലദീന ഊതുല ഇൽമ ബൈലകും ഫദാബില്ലാഹി ഖൈർ, അറിവ് ലഭിച്ചവർ അവർക്ക് കൊടുത്ത മറുപടി അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഉത്തമം എന്നാണ്. അല്ലാതെ അവർക്കുള്ളതുപോലെ അത്രയും സമ്പത്തും അത്രയും ശക്തിയും അത്രയും സൈന്യവും അതൊക്കെ നമുക്കുണ്ടായിട്ട് അതൊക്കെ നമുക്ക് ഇസ്ലാമിന് വേണ്ടി പ്രയോജനപ്പെടുത്താമല്ലോ എന്ന ചിന്തയല്ല നല്ലത്. അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സവാബാണ് ഏറ്റവും നല്ലത് എന്ന് സൂറത്തുൽ ഖസസിലെ 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹ, അത്രയും പറഞ്ഞു അതേ ആയത്തിൽ. സത്യവിശ്വാസം സ്വീകരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അതാണ് ഉത്തമം എന്ന് പരിചയപ്പെടുത്തി. അപ്പം ഉലമാവ് മാത്രമാണ് ഹക്കിലെന്ന് ദുനിയാവ് ലക്ഷ്യം വെച്ചവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഹക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭൗതിക താൽപര്യങ്ങളില്ലാത്ത തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന സലഫിയത്തിന് അഥവാ അഹ്ലു സുന്നത്തിന് അവലംബമാക്കിയിട്ടുള്ള ഉലമാവ്, സാത്വികരായ ആ ഉലമാവിനോട് ബന്ധം പുലർത്തിക്കൊണ്ട് മാത്രമല്ലാതെ നമുക്കൊരിക്കലും ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയില്ല എന്ന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. അതാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിനെയും തൗഹീദിന്റെ വക്താക്കളെയും അഹ്ലു സുന്നത്തിനെയും കൊന്നൊടുക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള താക്കീത് മാത്രമാണ്. അവരെക്കാലത്തും ഭയപ്പെടുന്നത് ഈമാനുള്ള തൗഹീദുള്ള ആളുകൾ തങ്ങൾക്കെതിരെ ദുആ ചെയ്യുന്നതിനെയാണ്. നമ്മുടെ ശാപപ്രാർത്ഥനകളെ അത്തരം അക്രമികൾ, തമ്മാടികൾ, ഷിയാ സമൂഹത്തെ പോലെ അഹ്ലുൽ സുന്നത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെക്കാലവും ഭയപ്പെടും. മാത്രവുമല്ല അതുതന്നെയാണ് അവർക്ക് നമ്മിൽ നിന്ന് നമുക്കവരോടുള്ള നിലപാടിൽ പ്രധാനമായി സ്വീകരിക്കേണ്ടത്. നാം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അവർക്കെതിരെയുള്ള താക്കീത് എത്രയാണ്. ഒരുപക്ഷെ അത്തരം ആളുകളെ കൈകാര്യം ചെയ്യാനും അതേപോലെ തത്തുല്യമായി പ്രതികാരം ചെയ്യാനും കൊന്നുകളയാനും ചിലപ്പോൾ നമുക്ക് സാധിച്ചുകൊള്ളണം എന്നില്ല. ഉദാഹരണത്തിന് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, അയാൾ പുറമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കുകയും എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ മുശ്രിക്കായിരുന്നു, വീട്ടിൽ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചു പോന്നിരുന്നവരായിരുന്നു. അത് അവസാനം വെളിപ്പെടുകയും ചെയ്ത ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മനുഷ്യനെ എനിക്കിങ്ങ് വിട്ടുതരൂ, ഞാൻ അവനെ കൊന്നുകളയട്ടെ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭം നമുക്കെല്ലാം അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇവിടെ മറ്റുള്ള ആളുകൾ, ശത്രുക്കൾ, മുസ്ലിങ്ങൾ തമ്മ തമ്മിൽ തല്ലും, ദഹു ലാ യതഹദ്ദസു അന്നാസു അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു, മുഹമ്മദിന്റെ ഉമ്മത്ത് അവരുടെ ആളുകളെ തന്നെ തമ്മിൽ തല്ലുന്നു എന്ന് ശത്രുക്കൾ പറയാതിരിക്കാൻ വേണ്ടി അവനെ നീ ഇപ്പോൾ വിട്ടുകള, അള്ളാഹു കൊടുത്തോളും ശിക്ഷ. നമ്മളോ റസൂലിനെ ഈ താക്കി നമുക്ക് ഭയണ്ടോ? നമ്മളിപ്പോഴെന്തെയാണ് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ശത്രുക്കൾ ഇപ്പൊ പറയുന്ന എന്താ, അവര് തമ്മിൽ തല്ല എന്നാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബൈയിനെ വധശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്തിട്ട് പോലും വെറുതെ വിട്ടത്, മുസ്ലിം ഉമ്മത്ത് പരസ്പരം തല്ലുന്നവരാണ്, തന്റെ ആളുകളെ തന്നെ കൊല്ലുന്നവരാണ് എന്ന് ശത്രുക്കൾ പറയാതിരിക്കണം എന്ന കാരണമാണ്. കാരണം ഉമർലാന് വന്നിട്ട് ദാനീ അലറി ബൗനു ഖഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തടഞ്ഞു. ഇതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അബൂ സംറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അദ്ദേഹത്തെ നിഷ്ഠൂരമായി ഈ ശിയോ സമൂഹത്തിനു വേണ്ടി തന്നെ വധിച്ചു കളഞ്ഞ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, മറ്റൊരിക്കൽ നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിച്ചവരെ അവരെ ഉടനെ തന്നെ കൈകാര്യം ചെയ്തിരുന്ന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അദ്ദേഹത്തിൽ അദ്ദേഹമാണ് പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഒന്ന് മാറി നിന്നു. എന്താ കാരണം അറിയാമോ? അദ്ദേഹത്തെ വധിക്കാൻ കൂട്ടുനിന്ന ആളുകൾക്ക് വലിയ ഭൗതികമായ സന്നാഹങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവരെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിടുക, കാരണം നാട്ടിലെ സമാധാനം അതിനേക്കാൾ പ്രധാനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് അടങ്ങി നിന്നപ്പോൾ സത്യത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോട് രോഷാകുലരായി വന്നു. ബനു ഉമയ്യയിലെ ചില ആളുകളും ചില സ്വഹാബികളുമെല്ലാം ഒരൽപ്പം രോഷം പ്രകടിപ്പിച്ചുവെങ്കിലും നിങ്ങൾക്കറിയാമോ, പിന്നീട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കാലം കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോൾ ആ ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ എല്ലാവരും വിചാരിച്ചു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിച്ച ആളുകൾ കൃത്യമായിട്ടറിയാം ആരാണെന്നറിയാം. അന്വേഷണം നടന്നു, തെളിവുകൾ ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെ പിടികൂടുമെന്നും ഉടനെ ശിക്ഷ നടപ്പാക്കുമെന്നും കരുതിയപ്പോൾ അലി ബിൻ അബി ത്വാലിബും ആ വധം നടന്ന ഉടനെ ഈ മുആവിയ അടക്കമുള്ളവരോട് എന്തു മറുപടിയാണോ പറഞ്ഞത് അതേ മറുപടിയാണ് അന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ. അദ്ദേഹവും അവരെ പിടിക്കാൻ പോയില്ല. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിച്ചു കളഞ്ഞ ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം ഈ ദുനിയാവിൽ തന്നെ അപമാനകരമായ രൂപത്തിൽ ഈ ദുനിയാവിൽ തന്നെ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ട രൂപത്തിലായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ രക്തം ചിന്തിയ ഓരോരുത്തരുടെയും അന്ത്യമുണ്ടായത് എന്നുള്ളതിന് ഒരുപാട് സാക്ഷികൾ ഉണ്ടാവുകയും അത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് നമുക്കുള്ള നല്ലൊരു വാർത്തയാണ്. മുസ്ലിമിനെ അപമാനിക്കാനും അവനെ തകർക്കാനും അവനെ നശിപ്പിക്കാനും ഏത് രൂപത്തിൽ ശ്രമിച്ചാലും അവർക്ക് ദുനിയാവിൽ അപമാനം, ആഖിറത്തിൽ നരകാഗ്നി, ഇതല്ലാതെ മറ്റൊന്നും അവരെ കാത്തിരിക്കുന്നില്ല എന്നുള്ളതിന് ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ ഇദാ വലാ സൈഫു ഫീ ഉമ്മത്തി ലം യർതഫി അൻഹാ ഇലാ യൗമിൽ ഖിയാമ, മുസ്ലിന്റെ ഉമ്മത്തിന് നേരെ എന്റെ ഉമ്മത്തിലൊരാൾ വാളുയർത്തിയാൽ അവന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഔന്നത്യം നൽകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്, മൻ അശാറ ഇലാഹി ബിഹദീദതിൻ ഫൈനൽ മലായികത്ത തലഅനുഹു വൈൻ കാനാ ഹാഹു ലിഅബീഹി വഉമ്മി. നിങ്ങൾക്കറിയാമോ ഒരാള് തന്റെ സഹോദരനെതിരെ ആയുധം ചൂണ്ടിയാൽ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങളാണ്, ലോകാവസാനത്തിന്റെ അടയാളമാണ്. അന്യായമായ കൊലപാതകങ്ങൾ പലപ്പോഴും കൊല്ലുന്നവർക്കറിയില്ല ഞങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്, മരിക്കുന്നവർക്കറിയില്ല ഞങ്ങൾ എന്തിനാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദീ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ അള്ളാഹു സത്യം, ലയൗതിയ നാസി സമാൻ, ജനങ്ങളിൽ ഒരു കാലം വരും, ലായദിൽ ഖാതിലു ഫീ അയ്യി ഷൈഇൻ ഖതൽ, കൊല്ലുന്നവന് എന്തിനാണ് കൊന്നത് എന്നറിഞ്ഞുകൂടാ, വലായദിൽ മഖ്തൂൽ അലാ അയ്യി ഷൈഇൻ ഖുതിൽ, കൊല്ലപ്പെട്ടവന് എന്തിനു എന്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടത് എന്നറിഞ്ഞുകൂടാ. രാഷ്ട്രീയത്തിന്റെ പേരിലും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെയും അതേപോലെ തന്നെ അഭിപ്രായങ്ങളുടെയും പേരിലും നമ്മുടെ നാട്ടിൽ പോലും അന്യായമായി ഓരോ ദിവസവും ചെറുപ്പക്കാരുമല്ലാത്തവരുമായ ആളുകളുടെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ യഹൂദിയത്തിനെ സഹായിക്കാൻ വേണ്ടി ബഷാറിനെ പോലുള്ള ആളുകൾ മനഃപൂർവ്വം നരവേഷം നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ, ഒരു പൊതി ബീഫ് കയ്യിൽ വെച്ചതിന്റെ പേരിലും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ എന്തെങ്കിലും ചിഹ്നം പ്രകടിപ്പിച്ചതിന്റെ പേരിലും ആ രൂപത്തിൽ പോലും നമ്മുടെ രാജ്യത്തും പല ദിക്കിലും ഇസ്ലാമിനെ പേടിപ്പിച്ചു കളയാം, മുസ്ലിങ്ങളെ അവരുടെ ദൗത്യത്ത് നിർത്താൻ പ്രേരിപ്പിച്ചു കളയാം എന്നൊക്കെയുള്ള ദുഷ്ടനാക്കോടുകൂടി അന്യായമായ കൊലപാതകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അബ്ഗലുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരിൽ ഒന്ന്, മൂന്ന് കൂട്ടരെ പറഞ്ഞപ്പോൾ ഒന്ന് ആരാണെന്നറിയാം, മുത്തലിബു ദമിൻ ബിഗൈരി ഹഖ്ൽ ഹുരിയ ഖദമ, അന്യായമായി രക്തം ചിന്തുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റസൂലുള്ള പറഞ്ഞു, മൻ ഖതല മുഅ്മിനൻ ഫഖ്തബത ബിഖത്ലി, ഒരാൾ ഒരു മുഅ്മിനനെ കൊന്നു ആ വധത്തിൽ അവൻ സന്തോഷിച്ചു, ലം യഖ്ബലില്ലാഹു മിൻഹു സർഫൻ വഅദല, അവന്റെ ഒരു വ്യവഹാരവും ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുകയില്ല, ഒരു സർഫും അതിലും അവന്റെ യാതൊരു തരത്തിലുള്ള വ്യവഹാരങ്ങളും ഇബാദത്തുകളും ഒന്നും അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഈ അപമാനകരമായ കുഫറിന്റെ അവസ്ഥയാണ് ഈ ബഷാറിനെ പോലുള്ള കിരാതന്മാരായ ആളുകളെ കാത്തിരിക്കുന്നത്. ഷിയാക്കൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ ലോകത്ത് വലിയ ഫിത്ന നടമാടുമ്പോൾ പന്ത്രണ്ടാമത്തെ ഇമാമ് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമത്രേ. ഈ പന്ത്രണ്ടാമത്തെ ഇമാം എന്ന് പറഞ്ഞാൽ ഒരു ഇതിഹാസ കഥാപാത്രമാണ്, അങ്ങനെ ഒരാൾ ലോകത്ത് ജനിച്ചിട്ടേ ഇല്ല. ഷിയാക്കൾ പറയുന്ന 12 ഇമാമുകളിൽ 11 ഇമാം ഒരുപാട് പെണ്ണ് കിട്ടി, ഒന്നിലും അയാൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ 12 ഇമാം ഉണ്ടാകും? എന്നിട്ടും അവർ വിശ്വസിക്കുന്നു 12 ഇമാം ആകാശ ലോകത്തൊരു പ്രഭുമാരിയിൽ അയാൾക്ക് ജനിച്ചിരുന്നു. ആ പന്ത്രണ്ടാമത്തെ ഇമാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ലോകം അടക്കി ഭരിക്കണം, അയാളാണ് മഹദി. മഹദിയെ കുറിച്ച് നമുക്ക് ഇൻഷാല്ലാ വേറെ പഠിക്കാനുണ്ട്, മഹദി ആരാണ്. എന്നാൽ ഒരു കള്ള മഹദിയെ കുറിച്ച് ഷിയാക്കൾ പറയുന്നു, പന്ത്രണ്ടാമത്തെ ഇമാം എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ ഹസൻ അസ്കരിയെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, അങ്ങനെ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരു കേവലം ഒരു കഥാപാത്രം ഈ ഭൂമിയിൽ ഇറങ്ങി വരും. ഫിത്നയും ഇരുട്ടും നിറയുന്ന ലോകത്താണ് അയാൾ ഇറങ്ങി വരിക. അതുകൊണ്ട് അയാൾ ഇറങ്ങി വരണമെങ്കിൽ ലോകത്ത് അരാജകത്വമുണ്ടാകണം. മുത്തലാഖ് വിവാഹം എന്ന പേരിൽ വ്യഭിചാരം വ്യാപകമാകാൻ അനുവാദം നൽകി ഫിത്നകൾ ഉണ്ടാക്കാൻ ഇറാഖിലും ഇറാനിലും തങ്ങളുടെ രാജ്യങ്ങളിൽ തോന്നിയതുപോലെ ജീവിക്കാൻ സ്വന്തം അനുയായികൾക്ക് അനുവാദം കൊടുത്ത് വേറെ ഒരു നിലക്ക് ഭരണാധികാരികളെയും അവരുടെ ആശയം സ്വീകരിക്കുന്ന ഭരണാധികാരികളെയും മറ്റുള്ളവരെയും പ്രേരിപ്പിച്ച് അഹ്ലുൽ സുന്നത്തിന്റെ ആളുകളെ കൊന്നൊടുക്കുകയും നാടിനീളം കറുപ്പും കൊലപാതകവും തോന്നിവാസവും വിതച്ചുകൊണ്ട് മഹ്ദി വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന തമ്മാടികളായ പൗരോഹിത്യ കൂട്ടം അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള കഠിനമായ ശാപമാണ്. അത്തരം ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ മുൻസിലൽ കിതാബ് സരിയൽ ഹിസാബ് أهزم الأحزاب اللهم أهزمهم وزلزلهم اللهم انصر المؤمنين في سوريا اللهم انصر المؤمنين في كل مكان اللهم انصر عبادك الموحدين في كل مكان اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في سوريا اللهم ارفع كرباتهم اللهم فرج همومهم وأغمامهم يا رب العالمين اللهم دمر أعداءنا وأعداء الدين وأرنا فيهم يوما أسودا يا رب العالمين اللهم أصلح أحوال المسلمين في كل مكان اللهم أغن فقراءهم واشف مرضاهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات وآخر دعوانا أن الحمد لله رب العالمين.